ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ഒന്നാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കലാപത്തെ തുടർന്ന് കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതിക്ക് തുടക്കം. ഇന്ന് ലോക ജലദിനം. ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17 സീസൺ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രാജ്യത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. കേരളത്തിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പ്രചാരണ തിരക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ ആരംഭിച്ചു. 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ്. ഈ മാസം 27 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ബീഹാറിൽ 28 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അറസ്റ്റ്. 9 തവണ സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ ഒഴിഞ്ഞുമാറിയ സാഹചര്യത്തിലാണ് അറസ്റ്റ്. അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി ശ്രീ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നില്ല. പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ ഇഡി ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രിയോടെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കരുതുന്നത്. അഴിമതിയുടെ കാലഘട്ടം അവസാനിച്ചെന്ന് ബിജെപി പ്രതികരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, സീതാറാം യെച്ചൂരി തുടങ്ങിയവർ ശ്രീ കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണിത്. സംഭാവന നൽകിയവരുടെ പേരുവിവരങ്ങളും സംഭാവന ലഭിച്ചവരുടെ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ വിവരങ്ങളാണ് പരസ്യപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിൽക്കാൻ SBIക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 19-26 തീയതികളിൽ നടക്കും. ആദ്യഘട്ട വിജ്ഞാപനത്തിന് ശേഷം 12 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പ്രക്രിയ ആരംഭിച്ചു. അതേസമയം ഈ മാസം 28 പുറപ്പെടുവിക്കുന്ന രണ്ടാംഘട്ട വിജ്ഞാപനത്തോടെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ നടപടികളും ആരംഭിക്കും. 5,32,00,000 വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയും. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആകെ 48 സീറ്റുകൾ ഉള്ളതിൽ 5 സീറ്റ് പട്ടികജാതി വിഭാഗങ്ങൾക്കും 4 പട്ടികവർഗ്ഗക്കാർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 19 മുതൽ മെയ് 20 വരെ 5 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാംഘട്ടത്തിൽ അകോല വെസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ശ്രീ പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, ഡോ ഭാരതി പവാർ തുടങ്ങിയവർ ബിജെപി പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച 7 സ്ഥാനാർത്ഥികളിൽ ഷാഹു ഷഹാജി ഛത്രപതിയും ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 57 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി നബം തുക്കി അരുണാചൽ വെസ്റ്റിൽ നിന്നും, പുതുച്ചേരി മുഖ്യമന്ത്രി വൈത്തിലിംഗം പുതുച്ചേരിയിൽ നിന്നും മത്സരിക്കും. പശ്ചിമബംഗാളിലെ ബഹരംപൂരിൽ ലോക്സഭാ അംഗവും കോൺഗ്രസ് നേതാവുമായ അധീർ രഞ്ജൻ ചൌധരിയാണ് സ്ഥാനാർത്ഥി. ഇന്ന് ലോക ജലദിനം. ഓരോ തുള്ളി വെള്ളവും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിനെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
സംസ്ഥാനം കടുത്ത ചൂടിനെ നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തവണ ലോക ജലദിനം വന്നെത്തുന്നത്. പലയിടത്തും ജലക്ഷാമം അനുഭവപ്പെടുമ്പോൾ ജലം അമൂല്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നൽകുന്നത്. എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച സമ്മേളനത്തിലാണ് ജലദിനമെന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നത്. ശുദ്ധജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിപരമായ വിനിയോഗത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരു ദിനം വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് 1993 മുതൽ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ലോകത്താകമാനം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. ജലം മലിനപ്പെടുന്നതും വർദ്ധിക്കുന്നു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ജലലഭ്യതയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളാണ്. ജലത്തിന്റെ പ്രാധാന്യത്തെയും സംഭരണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് നിരവധി പരിപാടികളാണ് ഇന്നേ ദിവസം ലോകമെമ്പാടും സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അക്രമങ്ങൾ അധികരിച്ചതിനെ തുടർന്ന് കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ നിന്ന് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന പേരിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു. ഇന്നലെ 12 ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് മാറ്റിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17 സീസൺ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ചെന്നൈയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. അതിനിടെ ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്രസിംഗ് ധോണി ഒഴിഞ്ഞു. ഋതുരാജ് ഗേക്വാദാണ് പുതിയ ക്യാപ്റ്റൻ. ഫിഫ യോഗ്യത ഇന്ത്യ അഫ്ഗാൻ മത്സരം ഗോൾരഹിത സമനിലയിൽ. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ.
സമുദ്രനിരപ്പിൽ നിന്നും 2470 മീറ്റർ ഉയരത്തിലുള്ള സൌദി അറേബ്യയിലെ അബഹ ഡാമക് സ്റ്റേഡിയത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടും ഇന്ത്യക്ക് ജയിക്കാനായില്ല. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും വിക്രം പ്രതാപ് സിംഗും ഒന്നാം തരം അവസരങ്ങൾ പാഴാക്കിയപ്പോൾ വിലപ്പെട്ട 2 പോയിന്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. ശക്തമായ പ്രതിരോധത്തിന്റെ ബലത്തിൽ പിടിച്ചുവെന്ന അഫ്ഗാന് ആദ്യ 2 മത്സരങ്ങളിലുണ്ടായ വൻ തോൽവിയുടെ നാണക്കേടിൽ നിന്ന് അല്പം ആശ്വാസം പകരുന്നായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള സമനില. ഏതുവിധേനയും ജയം നേടാൻ മുന്നേറ്റ നിരയിൽ പകരക്കാരെ തുടരെ തുടരെ പരീക്ഷിച്ചെങ്കിലും കോച്ച് ഇഗോ സിമാക്കിന്റെ നീക്കങ്ങൾ ഫലിച്ചില്ല. സമനിലയുടെ പോയിന്റ് ടേബിളിൽ കുവൈറ്റിനെ പിന്തള്ളി ഇന്ത്യ രണ്ടാമതെത്തി. ഈ മാസം 26 ഗുവാഹത്തിയിലാണ് ഇന്ത്യ അഫ്ഗാൻ ഹോം മത്സരം.
സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രിയാൻഷു രജാവത് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ചൈനയുടെ ലാൻഷി ലേയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പ്രിയാൻഷു രജാവത് പരാജയപ്പെടുത്തിയത്. സ്കോർ 21-14, 21-13. നേരത്തെ വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദും ട്രീസ ജോളിയും ക്വാർട്ടർ ഫൈനലിൽ കടന്നിരുന്നു. ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്ത്, പ്രിയാൻഷു രജാവത്, കിരൺ ജോർജ് എന്നിവർ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് മത്സരിക്കും. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാകവാഹകനായി അജന്ത ശരത് കമലിനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവും ബോക്സിംഗ് ലോക ചാമ്പ്യനുമായ മേരി കോം, ശബ്ദ മിഷനായും 6 ഒളിമ്പ്യനും വിന്റർ ഒളിമ്പിക് ഗെയിംസിലെ ലൂജിൽ മത്സരിച്ച ആദ്യ ഇന്ത്യൻ പ്രതിനിധിയുമായ ശിവകേശവൻ ഡെപ്യൂട്ടി ശബ്ദ മിഷനായും പ്രവർത്തിക്കുമെന്ന് IOC അറിയിച്ചു. ഗഗൻ നാരംഗ് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ ചുമതല വഹിക്കും. ഡോക്ടർ ദിൻഷോ പർദിവാല ചീഫ് മെഡിക്കൽ ഓഫീസറാകും. നിയമനങ്ങൾ അനുഭവം, വൈദഗ്ധ്യം, നേതൃത്വം എന്നിവയുടെ പശ്ചാത്തലത്തിലാണെന്നും ഇത് ആഗോളതലത്തിൽ ഇന്ത്യൻ കായിക താരങ്ങളുടെ വിജയത്തിന് ഗണ്യമായ സംഭാവന നൽകുമെന്നും IOC കൂട്ടിച്ചേർത്തു. ഗൂഢാലോചന, സ്ഫോടക വസ്തു നിർമ്മാണം, ഇസ്ലാമിക് സ്റ്റേറ്റിനായി ധനശേഖരണം എന്നീ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 3 പേർക്കെതിരെ NIA കുറ്റപത്രം നൽകി. ന്യൂഡൽഹി പാട്യാല ഹൌസ് പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിവരികയായിരുന്നു 3 പേരുമെന്ന് NIA അറിയിച്ചു. സൈനികർക്ക് താമസിക്കാനുള്ള വീരം ബ്ലോക്ക് വിശാഖപട്ടണത്തിൽ നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം വിശാഖപട്ടണത്ത് എത്തിയത്. വീരം ബ്ലോക്കിൽ ബയോഗ്യാസ് പ്ലാന്റ്, ജിംനേഷ്യം, വായനശാല തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്കുകൾക്കും 31 മാർച്ച് ഞായറാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക്. ഇത് സംബന്ധിച്ച സർക്കാർ അഭ്യർത്ഥന പരിഗണിച്ചാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമന വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓർഡർ സോഫ്റ്റ്വെയറിൽ 23 ജീവനക്കാരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും order.ceo.kerala.gov.in എന്ന സൈറ്റ് മുഖേന ഓർഡർ സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ഒന്നാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കലാപത്തെ തുടർന്ന് കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതിക്ക് തുടക്കം. ഇന്ന് ലോക ജലദിനം. ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL 2020 ക്രിക്കറ്റ് 17 സീസൺ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.